നമസ്കാരം, ഞാൻ സിന്ധു പുനൂസ്. മലയാളം എഫ് എം എന്ന നമ്മുടെ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ പരിപാടിയുടെ പ്രായോജകർ വിശ്വാസ് ഫുഡ്സ് ഓക്ലൻഡ്, ഹോംലൻഡ് ഇന്ത്യൻ മാർട്ട് മൗണ്ട് വില്ലിംഗ്ടൺ.
നിങ്ങൾ ന്യൂസിലൻഡിൽ എവിടെയാണെങ്കിലും നിങ്ങളുടെ തൊട്ടടുത്ത ഗ്രോസറി കടയിൽ നമ്മുടെ കേരള തനിമയിൽ കോട്ടയത്ത് നിന്നുള്ള വിശ്വാസ് ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ്. വ്യത്യസ്തതകൾ ഏറെ, സ്വാദിലും മുൻപിൽ വിശ്വാസ് ഫുഡ്സ്.
ഹോംലാൻഡ് ഇന്ത്യൻ മാർട്ട്, തനതായ സൗത്ത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ പറുദീസ. ഈ ക്രിസ്മസും ന്യൂഇയറും ആഘോഷിക്കാം ഹോംലാൻഡ് ഇന്ത്യൻ മാർട്ടിനൊപ്പം. 295 പെൻറോസ് റോഡ്, മൗണ്ട് വില്ലിംഗ്ടൺ.
ഇന്ന് മലയാളം എഫ് എമ്മിൽ രണ്ട് പരിപാടികൾ. ആദ്യം സംഗീതമേ ജീവിതം. ഇതിൽ ജീവിതഗന്ധിയായ സിനിമകളെ കുറിച്ചും നടീനടന്മാരെ കുറിച്ചും നാടകങ്ങൾ, കവിതകൾ, കഥകൾ എന്നിവയെക്കുറിച്ചെല്ലാം കേൾക്കാം. അവതരണം ജോർജ് ചീരൻ. തുടർന്ന് കാണിപ്പയ്യൂർ നാരായണൻ നമ്പൂതിരിപ്പാട് മലയാളം എഫ് എമ്മിനു വേണ്ടി തയ്യാറാക്കി അവതരിപ്പിക്കുന്ന അടുത്ത ആഴ്ചയിലെ വാരഫലം. ഇപ്പോൾ സംഗീതമേ ജീവിതം എന്ന പരിപാടി കേൾക്കാം.
നമസ്കാരം. മലയാളം എഫ് എമ്മിന്റെ സംഗീതമേ ജീവിതം എന്ന പരിപാടിയിലേക്ക് ഒരിക്കൽ കൂടെ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പ്രണയത്തെ കുറിച്ചാണ്. ഒരിക്കലെങ്കിലും പ്രണയിക്കാത്തവർ ഉണ്ടോ? വളരെ വിരളമായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രണയത്തെപ്പറ്റി ഒരുപാട് കഥകളും കവിതകളും സിനിമകളും ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. എന്താണ് ശരിക്കും പ്രണയം? നമ്മൾ പറയും ടീനേജ് പ്രായത്തിൽ ശരീരത്തിലെ ഹോർമോണുകളുടെ കളികളാണ് പ്രണയത്തിനെ ആക്കം കൂട്ടുന്നത് എന്ന്. എന്നാൽ മുതിരുമ്പോൾ പ്രണയത്തിന് സാമ്പത്തികവും ശാരീരികവും ആത്മീയവുമായ ഭാവങ്ങൾ ഉണ്ടാകുന്നു. പ്രണയം പലപ്പോഴും ത്യാഗവും വികാരദീപ്തവുമാകുന്നത് നമ്മൾ ജീവിതത്തെ തന്നെ വളരെ സീരിയസ് ആയി കാണുമ്പോഴല്ലേ. അതിനു മുന്നേ ഉണ്ടാകുന്ന പല പ്രണയങ്ങളും, അതായത് നമ്മൾക്ക് ചെറുപ്പത്തിലുണ്ടാകുന്ന പല പ്രണയങ്ങളും, ഇംഗ്ലീഷുകാരൻ്റെ ഭാഷ കടമെടുത്താൽ പപ്പി ലവ് എന്ന് പറഞ്ഞ് നമ്മൾ തള്ളിക്കളയാറുണ്ട്. ഈ പപ്പി ലവ് പലപ്പോഴും രൂപീകരിക്കപ്പെടുന്നത് എതിർ ലിംഗത്തിൽപ്പെട്ട ആളുടെ രൂപമോ ഭാവമോ ശബ്ദമോ അല്ലെങ്കിൽ മറ്റു ചില പ്രത്യേകതകളോ ഒക്കെ ആകാം. അത്തരം ആകർഷണങ്ങൾ അല്ലെങ്കിൽ ഇൻഫാക്ച്വേഷൻ ഒരു പക്ഷേ കേവലം കുറച്ചു നാളിലെ വേർപിരിയലിന് ശേഷം അകന്നിരിക്കുന്നതിലൂടെ അതിൻ്റെ തീവ്രത കുറയാനും മതി. പ്രണയത്തെക്കുറിച്ചുള്ള ഗാനങ്ങൾ അനവധിയാണ്, അതുപോലെ തന്നെ സിനിമകളും. എൻ്റെ ടീനേജ് സമയത്താണ് ജയൻ്റെ മരണമുണ്ടാകുന്നതും അതിനുശേഷം മലയാള സിനിമയിൽ വളരെ മാറ്റങ്ങൾ ഉണ്ടാകുന്നതും. കഥകളിലാണെങ്കിലും ശരി, പാട്ടുകളിലാണെങ്കിലും ശരി, ഒരുപാട് മാറ്റങ്ങളുണ്ടായ ഒരു സമയമായിരുന്നു 1980s ആദ്യകാലങ്ങൾ. ആ കാലത്ത് ഒരുപാട് നല്ല പ്രണയ ഗാനങ്ങളും മലയാള സിനിമയിലുണ്ടായിരുന്നു. അന്ന് എൻ്റെ മനസ്സിൽ ഞാൻ പോലും അറിയാതെ കടന്നു വന്ന ഒരു ഗാനമുണ്ട്. അന്ന് പ്രൈവറ്റ് ബസ്സുകളിൽ ടേപ്പ് റെക്കോർഡറെല്ലാം ഫിറ്റ് ചെയ്ത് വളരെ ഉച്ചത്തിൽ പാട്ടുകൾ പ്ലേ ചെയ്ത് പോകുന്ന ബസ്സുകൾ അന്ന് സർവ്വസാധാരണമാണ്. പാട്ടുള്ള ബസ്സുകളിൽ മാത്രമാണ് അന്ന് ചെറുപ്പക്കാർക്കും കുട്ടികൾക്കും യാത്ര ചെയ്യാൻ താല്പര്യം. അന്ന് എൻ്റെ ബസ് റൂട്ടിൽ, അതായത് ഞാൻ പഠിക്കുന്ന സ്കൂളിനും എൻ്റെ വീടിനും ഇടയിലുള്ള ബസ് റൂട്ടിൽ അലങ്കാർ എന്നൊരു ബസ് ഉണ്ടായിരുന്നു. അതിലെ കണ്ടക്ടർ മനോഹരൻ അന്നത്തെ ലേറ്റസ്റ്റ് പാട്ടുകളെല്ലാം പ്ലേ ചെയ്യുമായിരുന്നു. അന്ന് ഞാൻ കേട്ടൊരു ഗാനമായിരുന്നു അനുവാദമില്ലാതെ അകത്തു വന്നു എൻ്റെ അടച്ചിട്ട മണിവാതിൽ നീ തുറന്നു എന്ന ഗാനം. അന്ന് അതിൻ്റെ ആദ്യത്തെ 4 മാത്രമാണ് മനസ്സിലുണ്ടായിരുന്നത്. പക്ഷേ അനുവാദമില്ലാതെ ആരും മനസ്സിൻ്റെ മണിവാതിലൊന്നും അന്ന് തുറന്നിട്ടില്ല എന്ന് മാത്രം. ഈ പാട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു ഗാനമായിരുന്നു. ഈ ഗാനം എഴുതിയത് പി ഭാസ്കരൻ, സംഗീതം കൊടുത്തത് എം കെ അർജുനൻ. JC സംവിധാനം ചെയ്ത പുഴ എന്ന ചിത്രത്തിലായിരുന്നു യേശുദാസ് പാടിയ ഈ മനോഹര ഗാനം. ഈ ഒരു ഗാനത്തോടുകൂടി ഇന്നത്തെ സംഗീതമേ ജീവിതം നമുക്ക് ആരംഭിക്കാം.
മണിവാതിൽ നീ
മനോഹരമാണല്ലേ. അനുവാദമില്ലാതെ അകത്തു വന്നു, നെഞ്ചിൽ അടച്ചിട്ട മണിവാതിൽ നീ തുറന്നു. പി ഭാസ്കരൻ ഈ വരികൾ എഴുതിയത് പ്രണയത്തെക്കുറിച്ചാണെങ്കിലും ചിലപ്പോഴൊക്കെ നമുക്ക് ചില ബന്ധങ്ങൾ, നമ്മുടെ നല്ല സൗഹൃദങ്ങളെല്ലാം ഇതുപോലെ തന്നെ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ നെഞ്ചിൽ കയറി വരാറുണ്ട്. അങ്ങനെയുള്ള ഒരു സൗഹൃദം എനിക്ക് എൻ്റെ ചെറുപ്പകാലത്ത്, എൻ്റെ ടീനേജ് സമയത്ത്, എൻ്റെ പ്രൈമറി ക്ലാസ്സുകളിൽ പഠിക്കുന്ന സമയത്ത് എനിക്കുണ്ടായതായി ഈ പാട്ട് കേൾക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നു. അന്ന് സ്കൂളിലെ മികച്ച വിദ്യാർത്ഥികളിൽ ഒരാളായിരുന്നു ഈ സുഹൃത്തായ മുരളീധരൻ. ഞാൻ മുരളിയെ പരിചയപ്പെടുന്നത് എട്ടാം ക്ലാസ്സിലാണെങ്കിലും ഏഴിൽ പഠിക്കുമ്പോൾ തന്നെ ഞാൻ മുരളിയെക്കുറിച്ച് കേൾക്കുമായിരുന്നു. കാരണം പല മത്സരങ്ങളിലും, അതായത് കഥാരചന, കവിതാരചന, അങ്ങനെയുള്ള സാഹിത്യ മത്സരങ്ങളിലെല്ലാം ഞങ്ങൾ രണ്ടുപേരും പങ്കെടുക്കുകയും ഞങ്ങൾക്ക് ഒന്നാം സ്ഥാനമോ രണ്ടാം സ്ഥാനമോ കിട്ടുകയും ചെയ്യുന്ന ഒരു കാലമായിരുന്നു അത്. അപ്പോൾ തന്നെ എനിക്ക് മുരളിയോട് ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ മുരളിയെ കാണണമെന്നും പരിചയപ്പെടണമെന്നുമുള്ള ഒരു ആഗ്രഹം എനിക്കുണ്ടായി. പക്ഷേ എങ്കിലും മുരളി 8A-യിലും ഞാൻ 8B-യിലുമായിരുന്നു. കാരണം മുരളി ഐച്ഛിക വിഷയമായി എടുത്തത് സംസ്കൃതവും ഞാൻ എടുത്തിരുന്നത് മലയാളവുമായിരുന്നതുകൊണ്ട് തന്നെ രണ്ടുപേരും രണ്ടു ക്ലാസ്സുകളിലായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ പരിചയപ്പെടുന്നത് അന്ന് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് നടത്തുന്ന ഒരു ശാസ്ത്ര കേരളം ക്യുസ് മത്സരമുണ്ടായിരുന്നു. അത് സ്കൂൾ ലെവലിൽ നടക്കുമ്പോൾ അതിലായിരുന്നു സത്യത്തിൽ ഞങ്ങൾ ആദ്യമായി പങ്കെടുക്കുകയും നേരിൽ കാണുകയും ചെയ്യുന്നത്. അന്ന് പരിചയപ്പെട്ട ഞാനും മുരളിയും പിന്നെ വളരെ അടുത്ത കൂട്ടുകാരായി. ഞങ്ങൾ മത്സരിച്ച് പഠിച്ചിരുന്നുവെങ്കിലും, പല കാര്യങ്ങളിലും മത്സരിച്ച് പങ്കെടുത്തിരുന്നുവെങ്കിലും ഞങ്ങൾക്കുള്ളിൽ നല്ലൊരു സൗഹൃദം തന്നെ അന്നുണ്ടായിരുന്നു. മുരളിയിൽ കൂടിയാണ് ഞാൻ അന്നത്തെ ബാലമാസികകളായ പൂമ്പാറ്റയും പിന്നെ അമർ ചിത്രകഥയും അമ്പിളി അമ്മാവൻ എന്ന കോമിക്സും പിന്നെ അനേകം മറ്റു പ്രസിദ്ധീകരണങ്ങളും ഞാൻ വായിക്കാൻ തുടങ്ങുന്നത്. എനിക്കാണെങ്കിൽ അന്ന് ആകെ ബാലരമ മാത്രമേ കൈവശമായിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പല കഥകളും, കബീഷ് മുതലായ പല കഥാപാത്രങ്ങളെയും പരിചയപ്പെടുന്നത് മുരളി വഴിയാണ്. മുരളിയുടെ വീട് സ്കൂളിനോട് വളരെ അടുത്ത് തന്നെയാണ്. അതുകൊണ്ട് എല്ലാ ദിവസവും ലഞ്ച് ബ്രേക്കിൽ മുരളി വീട്ടിൽ പോയാണ് ഭക്ഷണം കഴിക്കുക. എൻ്റെ വീട് ഒരല്പം ദൂരെ ആയതുകൊണ്ട് ഞാൻ ഉച്ചഭക്ഷണം കൊണ്ടുവരുന്നതായിരുന്നു പതിവ്. അപ്പോൾ എനിക്ക് ഉച്ചഭക്ഷണം കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് സമയമുള്ളതുകൊണ്ട് മുരളി തിരിച്ചു വരുന്നത് നോക്കി കാത്തിരിക്കുക എന്നതായിരുന്നു എൻ്റെ ഒരു പതിവ്. തിരിച്ചു വന്നാൽ പിന്നെ കഥകളെല്ലാം പറഞ്ഞ് ആ സ്കൂൾ കോമ്പൗണ്ടിൽ രണ്ടുപേരും ചുറ്റി നടക്കുന്ന ഒരു പതിവും അന്നുണ്ടായിരുന്നു. അന്ന് കുട്ടികളായതുകൊണ്ട് തന്നെ നമുക്കുള്ളിൽ യാതൊരു രഹസ്യങ്ങളും ഉണ്ടായിരുന്നില്ല. എല്ലാ കഥകളും അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവയ്ക്കുന്ന ഒരു സ്വഭാവമാണല്ലോ നമ്മൾ കുട്ടികൾക്കെല്ലാം ഉണ്ടാകുന്നത്. പിന്നെ രണ്ടുപേർക്കും കായിക വിനോദങ്ങളിൽ ഒന്നും താല്പര്യമില്ലാത്തതിനാൽ കലാപരമായ അല്ലെങ്കിൽ സാഹിത്യപരമായ കാര്യങ്ങൾ സംസാരിക്കുകയോ വിവിധ കഥകളെക്കുറിച്ച് സംസാരിക്കുകയോ അതൊക്കെയായിരിക്കും ഞങ്ങളുടെ സംസാര വിഷയം. അതുപോലെ തന്നെ സിനിമകളും രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ട ഒരു വിഷയമാണ്. അപ്പോൾ സിനിമാ കഥകൾ പറയുന്നതും പുതിയ സിനിമകളുടെ പരസ്യങ്ങളെല്ലാം പത്രങ്ങളിൽ നോക്കി അതിനെക്കുറിച്ചുള്ള ചർച്ചകളും ഒക്കെ ഞങ്ങളുടെ സംസാര വിഷയമായിട്ട് വരാറുണ്ട്. അങ്ങനെ ഇരിക്കുകയാണ് ആ വർഷം ക്രിസ്തുമസ് അവധിക്കാലത്ത് മലയാളികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന സിനിമ റിലീസ് ചെയ്യുന്നത്. പലതവണ റിലീസ് മാറ്റി വെക്കപ്പെട്ട ചിത്രമായിരുന്നു ഈ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ. ഈ ചിത്രം അന്ന് പുറത്തിറങ്ങിയത് ഒരു ക്രിസ്തുമസ് ദിവസത്തിലായിരുന്നു. മഞ്ഞൾ വിരിഞ്ഞ പൂക്കളിലെ പാട്ടുകളെല്ലാം അന്ന് വളരെ ഹിറ്റായിരുന്നു. നമ്മളെല്ലാം കേട്ടിരിക്കും ആ പാട്ടുകളെല്ലാം. മെഴിയോരം നനഞ്ഞൊഴുകും മുഗിൽ മാലകളോ എന്ന യേശുദാസ് പാടിയ ഒരു ഗാനവും, പിന്നെ മെഴിയോരം നിലാവലയോ പനിനീരലയോ കുളിരോ എന്ന എസ് ജാനകിയുടെ ഒരു ഗാനവും, അതൊരു പ്രത്യേകത തന്നെയായിരുന്നു. മെഴിയോരം എന്ന പേരിൽ രണ്ട് പാട്ടുകൾ, ഒന്ന് യേശുദാസ് പാടിയതും ഒന്ന് ജാനകി പാടിയതും, പക്ഷേ വരികളെല്ലാം വ്യത്യസ്തമായിരുന്നു. തുടക്കം മാത്രമാണ് മെഴിയോരം എന്നുള്ളൂ. അതുപോലെ തന്നെ മഞ്ചാടിക്കുന്നിൽ മണിമുകിൽ ദൂരെ എന്ന പാട്ട്, പിന്നെ മഞ്ഞണിക്കൊമ്പിൽ ഒരു കിങ്ങണിത്തുമ്പിൽ എന്ന ഒരു ഗാനം. ഈ ഗാനം എസ് ജാനകി രണ്ടു തരത്തിൽ പാടിയിട്ടുണ്ട്. ഒന്ന് ഒരു ഹാപ്പി മൂഡിലുള്ള ഒരു ഗാനമായും പിന്നെ ഒരു ദുഃഖഗാനമായും ഈ പാട്ട് വന്നിട്ടുണ്ട്. ഇതെല്ലാം അന്നത്തെ ഒരു പാട്ടിൻ്റെ പ്രത്യേകതകൾ തന്നെയായിരുന്നു. പിന്നെ ഉണ്ടായിരുന്ന വേറൊരു ഗാനമാണ് മഞ്ചാടിക്കുന്നിൽ മണിമുകിൽ ദൂരെ എന്ന ഗാനം. കെ ജെ യേശുദാസും വാണിജാറാമും പാടിയ ഗാനം. ഇങ്ങനെ അഞ്ച് പാട്ടുകളാണ് ഈ സിനിമയിൽ ഉണ്ടായിരുന്നത്. ഈ സിനിമയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഒന്ന്, നമ്മുടെ ലാലേട്ടൻ്റെ ആദ്യത്തെ ശ്രദ്ധിക്കപ്പെട്ട സിനിമ, വില്ലൻ റോളിൽ അഭിനയിച്ച സിനിമ, നരേന്ദ്രൻ എന്ന റോളിൽ അഭിനയിച്ച സിനിമ. അതുമാത്രമല്ല, അതിൽ അഭിനയിച്ചിരിക്കുന്നവരെല്ലാം പുതുമുഖങ്ങൾ തന്നെയാണ്. ശങ്കർ, പൂർണിമ ജയറാം, പിന്നെ അതിൻ്റെ സംവിധായകനായ ഫാസിൽ, ജെറി അമൽദേവ്, ഇങ്ങനെ ഒരുപാട് പുതിയ ആൾക്കാർ വന്ന ഒരു സിനിമയാണ് മഞ്ഞൾ വിരിഞ്ഞ പൂക്കൾ. അതിലെ പ്രശസ്തമായ ഒരു ഡയലോഗുണ്ടല്ലോ, ഗുഡ് ഈവനിങ് മിസ്സിസ് പ്രഭ നരേന്ദ്രൻ എന്ന മോഹൻലാലിൻ്റെ ആ വില്ലൻ ഡയലോഗ്, അത് വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു സിനിമ തന്നെയായിരുന്നു. ഈ സിനിമയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഏറ്റവും കൂടുതൽ അവാർഡുകൾ നേടിയ സിനിമയാണ്. കേരള ഗവൺമെന്റിന്റെ ഏറ്റവും കൂടുതൽ അവാർഡുകൾ ഒരേ സിനിമയ്ക്ക് കിട്ടുന്നത് അന്ന് ആദ്യമായിരുന്നു. അതായത് ബെസ്റ്റ് മ്യൂസിക് ഡയറക്ടർ ജെറി അമൽദേവ്, ബെസ്റ്റ് സിംഗർ മെയിൽ യേശുദാസ്, ബെസ്റ്റ് സിംഗർ ഫീമെയിൽ എസ് ജാനകി, ബെസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുത്തത് ഗുണസിംഗ്, പിന്നെ മികച്ച ജനപ്രീതിക്കുള്ള ചിത്രത്തിനുള്ള അവാർഡും ഈ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ തന്നെയാണ് കിട്ടിയത്. നമുക്ക് ഇതിലെ ഒരു പാട്ട് കേൾക്കാം, മഞ്ഞണിക്കൊമ്പിൽ എന്ന ഗാനം. ഇത് പാടിയിരിക്കുന്നത് എസ് ജാനകി, സംഗീതം ജെറി അമൽദേവ്, ഗാനരചന ബിച്ചു തിരുമല. അങ്ങനെ ആ വർഷത്തെ ക്രിസ്മസ് എല്ലാം കഴിഞ്ഞ് ജനുവരി മാസത്തിൽ സ്കൂൾ തുറന്നപ്പോൾ പതിവ് പോലെ മുരളിയെ കണ്ടപ്പോൾ, പക്ഷേ മുരളിക്ക് ഒരു സന്തോഷമില്ല, മുഖത്തെല്ലാം ഒരു മ്ലാനത. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്ത് പറ്റി മുരളി, നിനക്ക് അവധിക്കാലമെല്ലാം നന്നായി പോയില്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ മുരളിക്ക് അപ്പോഴും ഒരു മൗനമാണ്. അപ്പോൾ ഞാൻ കരുതി എന്തെങ്കിലും വിഷമം ഉണ്ടായിരിക്കാം. പക്ഷേ കൂടുതൽ നിർബന്ധിച്ചപ്പോൾ മുരളി പറഞ്ഞു, ഞാൻ മഞ്ഞൾ വിരിഞ്ഞ പൂക്കൾ കണ്ടു ജോർജ്, അത് ജയൻ മരിച്ച അവസരമായിരുന്നു. 1980 നവംബർ 16 ജയൻ മരിക്കുന്നത്. മഞ്ഞൾ വിരിഞ്ഞ പൂക്കൾ റിലീസ് ചെയ്യുന്നത് ഡിസംബർ 25. അപ്പോൾ തന്നെയാണ് കരിമ്പന എന്ന ജയൻ ചിത്രവും വന്നിരുന്നത്. അപ്പോൾ ഞാനന്ന് ജയൻ്റെ കരിമ്പനയായിരുന്നു ക്രിസ്മസ് സമയത്ത് കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ മഞ്ഞൾ വിരിഞ്ഞ പൂക്കളെ കുറിച്ച് എനിക്ക് പത്രങ്ങളിൽ വായിച്ച അറിവല്ലാതെ പ്രത്യേകിച്ച് അറിവൊന്നുമില്ലായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും ഞാൻ ചോദിച്ചു, മഞ്ഞൾ വിരിഞ്ഞ പൂക്കൾ എങ്ങനെയുണ്ട്, നല്ലതാണോ? അപ്പോൾ അവൻ പറഞ്ഞു, അതിൽ പൂർണിമ ജയറാം എന്നൊരു നടിയുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, അതിനെന്താ, നീ എന്താ പൂർണിമയെ പ്രേമിക്കാൻ പോകുന്നു? അപ്പോൾ മുരളി വീണ്ടും വിഷമസന്ധിയിലായി. മുരളി പറഞ്ഞു, പൂർണിമയെ കണ്ടപ്പോൾ എനിക്ക് നമ്മുടെ ശ്രീവിദ്യയെ ഓർമ്മ വന്നു. ശ്രീവിദ്യയോ? ഏത് ശ്രീവിദ്യ? നമ്മുടെ 8C ശ്രീവിദ്യ. അപ്പോൾ ഞാൻ ചോദിച്ചു, നമ്മുടെ മാലിനി ടീച്ചറുടെ അനുജത്തി ശ്രീവിദ്യയോ? മുരളി ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഞങ്ങളുടെ അതേ ബാച്ചിൽ ഒരു ശ്രീവിദ്യ ഉണ്ടായിരുന്നു, ഞങ്ങളെ മലയാളം പഠിപ്പിച്ചിരുന്ന മാലിനി ടീച്ചറുടെ കൊച്ചനുജത്തി. അവർ വളരെ സ്മാർട്ടായ ഒരു പെൺകുട്ടിയാണ്. കലാ സാഹിത്യ മത്സരങ്ങളിലെല്ലാം പങ്കെടുക്കുകയും നിറയെ സമ്മാനങ്ങൾ വാങ്ങിക്കുകയും ചെയ്യുന്ന ഒരു സ്മാർട്ടായ ഒരു പെൺകുട്ടിയായിരുന്നു ശ്രീവിദ്യ. മുരളിയുടെ വീടുമായി വളരെ അടുത്ത പരിചയമുള്ള ഒരു കുടുംബം കൂടിയാണ് അവർ. എന്തുകൊണ്ടും ചേരുന്ന ഒരു ജോഡി തന്നെയായിരിക്കും അവരെന്ന് ഞാൻ മനസ്സിൽ കരുതി. എങ്കിലും സഹജമായ അസൂയ ഉണ്ടായിരുന്നു എന്ന് വളരെ വ്യക്തം. മാത്രമല്ല, ഞാനുമായി ഇത്ര നല്ല സൗഹൃദമുണ്ടായിരുന്ന ഒരു മുരളി ഞങ്ങൾക്കുള്ളിൽ ഇങ്ങനൊരു രഹസ്യം സൂക്ഷിച്ചിരുന്നു എന്നത് എന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തുകയും ഒരൽപ്പം നീരസം ഉണ്ടാക്കുകയും ചെയ്തു. അത് സഹജമാണല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ ചോദിച്ചു, ശ്രീവിദ്യയും പൂർണിമയും തമ്മിൽ എന്താണ് ബന്ധം? അപ്പോൾ മുരളി വീണ്ടും പറഞ്ഞു, ജോർജ് പൂർണിമയുടെ മൂക്ക് ശ്രദ്ധിച്ചോ? ആ വളഞ്ഞ മൂക്ക് അതുപോലെ തന്നെയല്ലേ നമ്മുടെ ശ്രീവിദ്യയുടെയും മൂക്കിരിക്കുന്നത്? എനിക്ക് സത്യത്തിൽ ചിരി വന്നുപോയി. കാരണം പൂർണിമയുടെ സിനിമ ഞാൻ കണ്ടിട്ടില്ല, പിന്നെ ശ്രീവിദ്യയുടെ മൂക്കിൻ്റെ അഴക് അങ്ങനെ ആസ്വദിക്കാനുള്ള അവസരവും എനിക്കുണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ കരുതി, മുരളി ഭാഗ്യവാനാണല്ലോ, ഈ രണ്ട് ഭാഗ്യവും കൂടെ കിട്ടിയ വ്യക്തി മുരളി തന്നെയല്ലേ. അപ്പോൾ വീണ്ടും എനിക്ക് അസൂയ കൂടുതലായി തോന്നി. ഞാൻ മുരളിയോട് പറഞ്ഞു, സുരേഷിനും ശ്രീവിദ്യയുമായി എന്തോ കണക്ഷനുണ്ട് കേട്ടോ. ഇത് കേട്ടതും മുരളിക്ക് വീണ്ടും സങ്കടമായി. കാരണം സുരേഷ് അവിടെ അറിയപ്പെടുന്ന ഒരു മുതലാളിയുടെ മകനാണ്. സ്വന്തമായി ബസ് സർവീസും മറ്റു ബിസിനസ് സ്ഥാപനങ്ങളും നടത്തുന്നതാണ് അവരുടെ കുടുംബം. അന്ന് സുരേഷ് സ്കൂളിൽ വരുന്നത് ഒരു പുതിയ BSA SLR സൈക്കിളുമായാണ്. എന്തുകൊണ്ടും സുരേഷ് അവിടുത്തെ ഒരു താരം തന്നെയാണ്. സുരേഷും ഞങ്ങളെ പോലെ തന്നെ വളരെ പഠിക്കാൻ സമർത്ഥനായ ഒരു വിദ്യാർത്ഥി തന്നെയാണ്. പക്ഷേ അയാളൊരു അല്പം അടിപൊളി ക്യാരക്ടറാണെന്ന് മാത്രം. പഠിക്കുന്നതിനോടൊപ്പം തന്നെ കുസൃതിയും ബഹളവും മറ്റുള്ള എല്ലാ തറുതലയും ഒപ്പിക്കുന്ന ഒരാളായിരുന്നു അന്നത്തെ സുരേഷ്. സിനിമയിലെ പോലെ തന്നെ ഒരു വില്ലൻ കഥാപാത്രമായി സുരേഷിനെ അവിടെ അവതരിപ്പിക്കുകയായിരുന്നു ഞാൻ ചെയ്തതെന്ന് ഇപ്പോൾ ഓർക്കുമ്പോൾ എനിക്ക് തോന്നുന്നു. സുരേഷിനെയും ശ്രീവിദ്യയോട് എന്തെങ്കിലും ക്രഷ് ഉണ്ടായിരുന്നു എന്ന് എനിക്ക് ഉറപ്പൊന്നുമില്ലെങ്കിലും സുരേഷിന്റെ ക്യാരക്ടർ അനുസരിച്ച് എല്ലാ സുന്ദരികളായ പെൺകുട്ടികളെയും സുരേഷിന് സൗഹൃദം സ്ഥാപിക്കുന്ന ഒരു പതിവുള്ളതുകൊണ്ട് തെറ്റിദ്ധരിക്കപ്പെടാൻ അത്രമാത്രം മതിയായിരുന്നു മുരളിക്ക്. പക്ഷേ ഞങ്ങൾക്കുള്ളിൽ യാതൊരു വിഷമങ്ങളും ഉണ്ടായിരുന്നില്ല എന്നതാണ് സത്യം. മുരളിക്ക് സുരേഷിനോടോ മുരളിക്ക് എന്നോടോ ഞങ്ങൾക്ക് മൂന്ന് പേർക്കുള്ളിൽ യാതൊരു സൗഹൃദത്തിനും കുറവുണ്ടായിരുന്നില്ല. അതിൻ്റെ പേരിൽ വഴക്കോ ഒന്നും നടന്നിട്ടില്ല. സുരേഷിനെ ഞാൻ ഓർക്കുന്നത് ഒരിക്കൽ ശ്രീവിദ്യ ഒരു സിനിമാ ഗാനം സ്റ്റേജിൽ പാടിയപ്പോൾ, യുവജനോത്സവത്തിനാണെന്ന് തോന്നുന്നു, ഒരു മത്സരത്തിൽ ശ്രീവിദ്യ ഒരു പാട്ട് പാടി. ആ പാട്ട്, ഒരു മൈൽ പീലിയായി ഞാൻ ജനിക്കുമെങ്കിൽ നിന്റെ തിരുമുടി കുടനയിൽ തപസിരിക്കുമെന്ന ഗാനമായിരുന്നു അത്. ആ വർഷം 1980 അണിയാത്ത വളകൾ എന്ന ബാലചന്ദ്ര മേനോന്റെ സിനിമയിലെ ഒരു ഗാനമായിരുന്നു. ആ പാട്ടിൽ ഗായിക ദേവ എന്ന് വിളിക്കുന്ന ഒരു ഭാഗത്ത് സുകുമാരനും സുകുമാരൻ്റെ കുറെ കൂട്ടുകാരെല്ലാം ചേർന്ന് എന്തോ എന്ന് വിളി കേൾക്കുന്ന ഒരു രംഗമുണ്ട്. സുരേഷ് ഞങ്ങളെല്ലാം വിളിച്ചു കൂട്ടി. ശ്രീവിദ്യ പാട്ട് പാടുമ്പോൾ പാട്ടിൻ്റെ ഇടയിൽ എന്തോ എന്ന് ചോദിച്ച് ബഹളമുണ്ടാക്കുകയും ആ പാട്ട് അവിടെ നശിപ്പിക്കുകയും ചെയ്തൊരു രംഗം എനിക്ക് ഓർമ്മ വരുന്നു. അത്രയും കുസൃതി നിറഞ്ഞ ഒരാളായിരുന്നു ഈ സുരേഷ്. ഈ ഗാനം രചിച്ചിരിക്കുന്നത് ബിച്ചു തിരുമല, സംഗീതം കൊടുത്തിരിക്കുന്നത് എ ടി ഉമ്മർ, പാടിയിരിക്കുന്നത് എസ് ജാനകി. പ്രത്യേകത എന്താന്ന് വെച്ചാൽ, മുരളി ഒരിക്കലും മുരളിയുടെ പ്രണയം ശ്രീവിദ്യയോട് തുറന്ന് പറഞ്ഞിട്ടില്ല എന്നതാണ്. അവർക്കുള്ളിൽ ഒരു രഹസ്യ പ്രണയം ഉണ്ടായിരുന്നിരിക്കാം, പക്ഷെ അത് ഒരിക്കലും പരസ്യമായി ആരും കണ്ടിട്ടില്ല എന്ന് മാത്രം. ഞാനും ഉള്ളുകൊണ്ട് അന്ന് ആഗ്രഹിച്ചിരുന്നു എനിക്കും അതുപോലെ ഒരു രഹസ്യ പ്രണയം ഉണ്ടാകണമെന്ന്. പക്ഷെ അതുപോലുള്ള ഒരു പ്രണയം എനിക്ക് ആ പ്രായത്തിൽ ഉണ്ടാകാൻ ഭാഗ്യമുണ്ടായില്ല. എങ്കിലും അല്പം കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു തീവ്രമായ ഒരു പ്രണയമുണ്ടായി. ആ പ്രണയത്തിൻ്റെ കഥ അടുത്ത എപ്പിസോഡുകളിൽ പറയാം. ഇതോടുകൂടി ഇന്നത്തെ സംഗീതമേ ജീവിതം അവസാനിപ്പിക്കാൻ സമയമായി. വീണ്ടും കുറേ പാട്ടുകളും കഥകളുമായി അടുത്ത ശനിയാഴ്ച വൈകിട്ട് 4:50 കാണുന്നത് വരയ്ക്കും നമസ്കാരം. ജോർജ് ചീരൻ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മലയാളം FM 104.6. പാട്ടുപാടാം, കൂട്ടുകൂടാം, കാറിലും കേൾക്കാം.
നിങ്ങൾ ഇതുവരെ മലയാളം FM-ൽ കേട്ടത് സംഗീതമേ ജീവിതം. അവതരിപ്പിച്ചത് ജോർജ് ചീരൻ. ഈ പരിപാടിയുടെ പ്രായോജകർ വിശ്വാസ് ഫുഡ്സ് ഓക്ലൻഡ്, ഹോംലൻഡ് ഇന്ത്യൻ മാർട്ട്, മൗണ്ട് വില്ലിംഗ്ടൺ. ഇനി മലയാളം വാരഫലം. അവതരിപ്പിക്കുന്നത് കാണിപ്പയ്യൂർ നാരായണൻ നമ്പൂതിരിപ്പാട്.
നമസ്കാരം. മലയാളം 104.6 FM-ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ആഴ്ചയിലെ കൂറുഫലങ്ങൾ. അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കാരുടെ ഫലങ്ങൾ, മേടക്കൂർ മുതൽ മീനക്കൂർ വരെയുള്ളവരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ. അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ കഴിഞ്ഞ 6 മാസമായിട്ട് കഠിനാധ്വാനം ചെയ്യുന്നതിൻ്റെ വെളിച്ചത്തിൽ ശമ്പള വർധനവോടുകൂടി ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം ലഭിക്കും. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകും. ഓണക്കാലത്തിനോടനുബന്ധിച്ച് ജന്മനാട്ടിൽ പോകാൻ സാധിക്കാത്തവർക്ക് ഡിസംബർ മാസത്തോടുകൂടി അവധി ലഭിക്കുകയും ജന്മനാട്ടിലേക്ക് യാത്രയ്ക്ക് വേണ്ടതായിട്ടുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യുവാൻ ഇടയുണ്ട്. കാർഷികമായിട്ടുള്ള മേഖലകളിൽ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കും. വ്യാപാരം, വിപണനം എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് പ്രത്യക്ഷത്തിലും പരോക്ഷമായിട്ടും പുതിയതായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാനും പുതിയ കരാറ് ജോലികളിൽ ഒപ്പുവയ്ക്കുവാനും സാധ്യതയുണ്ട്. കാർത്തികയുടെ ഒടുവിലത്തെ 3 പാദം രോഹിണി മകയിരത്തിൻ്റെ ആദ്യത്തെ 2 പാദം എന്നീ നക്ഷത്രങ്ങളിൽ, അതായത് ഇടവക്കൂർ ജനിച്ചവർക്ക് ഈ വാരത്തിൽ പലപ്പോഴും മാതാപിതാക്കളെ ഒരുമിച്ച് താമസിപ്പിക്കാൻ തക്കവണ്ണം തൊഴിൽ ക്രമീകരിക്കുകയോ അല്ലാത്ത പക്ഷം മറ്റൊരു ഉദ്യോഗത്തിന് അപേക്ഷകൾ നൽകുവാനും ഇടയുണ്ട്. പലപ്പോഴും ഔദ്യോഗിക തലത്തിൽ ഭിന്നാഭിപ്രായങ്ങൾ ഉള്ളതിനാൽ ഉപരിപഠനത്തിന് ചേരുവാനുള്ള ഒരു അവസരങ്ങൾ ഉണ്ടാകുന്നത് സ്വീകരിക്കുന്നത് നന്നായിരിക്കും. അനുചിത പ്രവൃത്തികളിൽ നിന്നും ആത്മാർത്ഥ സുഹൃത്തിനെ രക്ഷിക്കുവാനുള്ള സാധ്യത കാണുന്നു. ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് യോഗയും പ്രാണായാമൊക്കെ തന്നെ സ്ഥിരമായിട്ട് ജീവിതചര്യയിൽ ഉൾപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് അതിനോട് ബന്ധപ്പെട്ടതായിട്ടുള്ള കോഴ്സിന് ചേരുവാനൊരു അവസരമുണ്ടായിത്തീരും. ആസൂത്രിത പദ്ധതികളായതുകൊണ്ട് അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കുമെങ്കിലും അഹംഭാവം ആവുന്നതും ഒഴിവാക്കുന്നതും നന്നായിരിക്കും. മകയിരത്തിൻ്റെ അവസാനത്തെ 2 പാദം, തിരുവാതിര പുണർദ്ദത്തിൻ്റെ ആദ്യത്തെ 3 പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഈ വാരത്തിൽ ആദ്യത്തിൽ 1-2 ദിവസം സ്വല്പം അസുഖാവസ്ഥകളൊക്കെ ഉണ്ടാകുമെങ്കിൽ പോലും ഔദ്യോഗികമായിട്ടുള്ള മേഖലകളിൽ ചുമതലകളെല്ലാം ഏറ്റെടുത്ത് നടത്തേണ്ടതായ സാഹചര്യങ്ങളെ കൊണ്ട് ഒരുപക്ഷെ ഈ അസുഖങ്ങളെയൊക്കെ മറന്നു പോകുവാൻ പോലും സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്ക് ജോലി ചെയ്യാനുള്ള അവസരം ഉണ്ടായിത്തീരും. പല ഉദ്യോഗത്തിലിരിക്കുന്നവർക്കും ഇനി നിലവിലുള്ള ഉദ്യോഗത്തിൽ അനന്ത സാധ്യതകൾ കുറവാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഭാവിയിലേക്ക് ഏറ്റവും ആവശ്യകതയുള്ള പാഠ്യപദ്ധതിക്ക് ചേരുവാൻ അവസരമുണ്ടായിത്തീരും. പ്രതിസന്ധികളിൽ തളരാതെ പ്രവർത്തിക്കാനുള്ള ആർജവം എല്ലാ വിധത്തിലുള്ള മാനസികമായിട്ടുള്ള സംഘർഷങ്ങളെയും അതിജീവിച്ച് സമാധാനപരമായിട്ടുള്ളൊരു ജീവിതം നയിക്കാൻ ഔദ്യോഗിക തലത്തിലും കുടുംബതലത്തിലും ഉണ്ടാകുവാൻ ഇടയുണ്ട്. ആധ്യാത്മിക ആത്മീയ പ്രഭാഷണങ്ങൾ മനസ്സിന് എല്ലാ വിധത്തിലുള്ള സമാധാനവും സ്വസ്ഥതയും ഉണ്ടാക്കി തരുന്നതിനാൽ അതിന് തക്കവണ്ണമുള്ളൊരു ഈശ്വര ആരാധനകൾ നടത്തുവാൻ അവസരം ഉണ്ടായിത്തീരും. പുണർദ്ദത്തിൻ്റെ അവസാനത്തെ പാദം പോയം, ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക്, അതായത് കർക്കിടകക്കൂർ ജനിച്ചവർക്ക് ഈ ഒരാഴ്ചയിൽ പുതിയ കരാറ് ജോലികൾ ഒപ്പുവയ്ക്കുവാൻ സാധ്യത കാണുന്നുണ്ട്. കർമ്മമണ്ഡലങ്ങളിൽ ആധുനിക സംവിധാനം അവലംബിക്കുന്നത് വഴി ആശ്വാസവും സമാധാനവും ഉണ്ടായിത്തീരും. പ്രവർത്തന ശൈലിയിൽ പ്രതീക്ഷിച്ചതിലുപരി പുരോഗതി ഉണ്ടാകുന്നതിൻ്റെ വെളിച്ചത്തിൽ സാമ്പത്തികമായിട്ടുള്ള നേട്ടം ഉണ്ടാകുവാനിടയുണ്ട്. ഇതിൻ്റെ വെളിച്ചത്തിൽ 2024 ജൂൺ മാസം മുതൽ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ പുതിയ ഗ്രഹം വാങ്ങിക്കുന്നതിന് വേണ്ടി വിഭാവനം ചെയ്യുവാനുള്ള സാധ്യത കാണുന്നു. പലപ്പോഴും മക്കൾക്ക് തൻ്റെ പദവിയേക്കാൾ ഉയർന്ന പദവി ലഭിക്കുക, മക്കൾ പറയുന്ന കാര്യങ്ങളിലെ സാരാംശം മനസ്സിലാക്കിക്കൊണ്ട് സ്വന്തം നടത്തി വരുന്ന കർമ്മമണ്ഡലങ്ങളിൽ പുനരുദ്ധീകരിക്കുക, ഇങ്ങനെയുള്ള ആശയങ്ങളെല്ലാം തന്നെ വളരെ അനുകൂലമാക്കി തീർക്കുവാനുള്ള സാധ്യത കാണുന്നതുമുണ്ട്. ജന്മനാട്ടിലെ ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാനുള്ള അവസരം ഉണ്ടായിത്തീരും. അതിന് മാതാപിതാക്കളെ ഏൽപ്പിക്കാനും ഒരുപക്ഷെ വാസ്തുശാസ്ത്ര പ്രകാരം അതിനു വേണ്ടതായിട്ടുള്ള ക്രമീകരണങ്ങൾ നടത്തുവാൻ പോലും സാധ്യതയുണ്ട്. മകംപൂരം ഉത്രത്തിൻ്റെ ആദ്യത്തെ പാദം, അതായത് ചിങ്ങക്കൂർ ജനിച്ചവർക്ക് ഈ വാരത്തിൽ തൊഴിലധിഷ്ഠിതമായിട്ടുള്ള പാഠ്യപദ്ധതിക്ക് ചേരുവാനൊരവസരം വന്നു ചേരുന്നത് സ്വീകരിക്കുന്നത് നന്നായിരിക്കും. കാര്യനിർവഹണ ശക്തിയും ഉത്സാഹവും ഉന്മേഷവും വർദ്ധിക്കുന്നതിനാൽ തൊഴിൽ മണ്ഡലങ്ങളിൽ പുതിയ ഭരണ സംവിധാനം അവലംബിക്കാനുള്ള സാധ്യത കാണുന്നു. സ്വദേശത്ത് താമസിക്കുന്ന മാതാപിതാക്കളെ കൊണ്ടുവരുവാനായിട്ട് യാത്രയ്ക്ക് വേണ്ടതായിട്ടുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യുവാനിടവരും. കലാസാഹിത്യം, കായികം, ഭാരതീയ ശാസ്ത്രങ്ങൾ എന്നിവ കൈകാര്യം ചെയ്യുന്നവർക്ക് പ്രതീക്ഷിച്ചതിലുപരി അനുകൂലമായിട്ടുള്ള അവസരങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. ഗൃഹോപകരണങ്ങൾ മാറ്റി വാങ്ങുവാനുള്ളൊരവസരം പോലും ഉണ്ടായിത്തീരുവാനും ചിങ്ങക്കൂർ ജനിച്ചവർക്ക് ഈ വാരത്തിൽ യോഗമുണ്ട്. ഉത്രത്തിൻ്റെ ഒടുവിലത്തെ മൂന്ന് പാദം അത്തം, ചിത്രയുടെ ആദ്യത്തെ രണ്ട് പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ഈ വാരത്തിൽ വ്യക്തി പ്രഭാവത്താൽ ഏതൊരു മാർഗതടസ്സങ്ങളെയും അതിജീവിച്ച് മനസ്സിന് തൃപ്തികരമായിട്ടുള്ള കർമ്മമണ്ഡലങ്ങൾ ഏറ്റെടുക്കുവാനും അവലംബിക്കാനും അവസരമുണ്ടായിത്തീരും. ഒരുപക്ഷെ കഴിഞ്ഞ 6-7 മാസത്തെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലായിരിക്കും ഇങ്ങനൊരു അവസരത്തെ വേണ്ട വിധത്തിൽ സ്വീകരിക്കുന്നത്. പലപ്പോഴും നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾക്ക് ഗുരു കാരണവന്മാരുടെ അനുഗ്രഹാശിസ്സുകളും അനുഭവജ്ഞാനമുള്ളവരുടെ നിർദ്ദേശങ്ങളും ഗുണകരമായി തീരുവാൻ സാധ്യതയുണ്ട്. എന്നാൽ അമിതമായിട്ടുള്ള ആവേശം ആവുന്നതും ഒഴിവാക്കുന്നത് നന്നായിരിക്കും. വ്യാപാര വിപണന വിതരണ മേഖലകളിൽ ആധുനിക പ്രചരണ രീതികൾ അവലംബിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ക്രമാനുഗതമായിട്ടുള്ള പുരോഗതി ഉണ്ടാകുന്നതിൻ്റെ സാധ്യതകൾ വിലയിരുത്തി വിറ്റുവരെയുള്ള വിഭാഗം മാത്രം നിലനിർത്തി വിപുലമാക്കുന്നതിനെപ്പറ്റി പുനരാലോചിക്കുവാനുള്ള സാധ്യത കാണുന്നു. ഭയഭക്തി ബഹുമാനത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കും. കുടുംബാംഗങ്ങളുടെ കാര്യങ്ങൾ പോലും ജോലിയോടൊപ്പം അനുവർത്തിക്കുവാനും അവരുടെ കാര്യങ്ങളെല്ലാം വേണ്ട വിധത്തിൽ നിവർത്തിക്കാനുള്ളൊരവസരം ഉണ്ടാകുന്നത് ആശ്വാസത്തിന് വഴിയൊരുക്കുവാനും ഇടയുണ്ട്. ചിത്രയുടെ ഒടുവിലത്തെ രണ്ട് പാദം, ചോദ്യവിശാഖത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകും. വിജ്ഞാനപ്രദമായിട്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുവാനും ആർജിക്കുവാനുമുള്ളൊരവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. സജീവ സാന്നിധ്യത്താൽ എല്ലാവിധത്തിലുള്ള നേട്ടങ്ങളും വന്നു ചേരും. ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം ഉദ്യോഗമാറ്റത്തിന് യോഗമുണ്ട്. നിരവധി കാര്യങ്ങൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ചെയ്തു തീർക്കുന്നത് വഴി ആശ്വാസവും സമാധാനവും എല്ലാ പ്രകാരത്തിലും വന്നു ചേരുവാനിടയുണ്ട്. കാർഷികമായിട്ടുള്ള മേഖലയിൽ, ജന്മനാട്ടിൽ ഉള്ള കാർഷികമായിട്ടുള്ള മേഖലയിൽ നിന്നും ആദായം വർദ്ധിക്കുന്നത് വഴി അതിന് തക്കവണ്ണമുള്ളവരെ ഏൽപ്പിച്ചുകൊണ്ട് വിപുലീകരിക്കുന്നതിനെപ്പറ്റി പുനരാലോചിക്കുവാൻ സാധ്യത കാണുന്നു. സകലവിധത്തിലുള്ള സൗകര്യങ്ങളോടുകൂടിയതായിട്ടുള്ള ഒരു ഗ്രഹം വാങ്ങിക്കുന്നതിനെ പറ്റിയിട്ട് കണ്ടെത്തുമെങ്കിൽ പോലും രേഖാപരമായിട്ടുള്ള കാര്യങ്ങളിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. കലാസാഹിത്യം, കായികം എന്നീ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് കഴിഞ്ഞ 6-7 മാസമായിട്ട് പലവിധത്തിലുള്ള അവസരങ്ങൾ വന്നു ചേരുന്നത് വഴി അതിനൊരു പാഠ്യപദ്ധതിക്ക് ചേരുവാൻ അവസരത്തിന് സാധ്യത കാണുന്നു. ഭക്ഷണ പദാർത്ഥങ്ങളിലുള്ള അപാകതകളെ കൊണ്ട് ഒരുപക്ഷെ ജീവിതശൈലീ രോഗങ്ങൾ വരുവാനിടയുള്ളത് കൊണ്ട് പ്രകൃതി ഭക്ഷണ രീതികൾ അവലംബിക്കുവാൻ ഇടയുണ്ട്. വിശാഖത്തിൻ്റെ അവസാനത്തെ പാദം, അനിഡന്തർക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ആസൂത്രിത പദ്ധതികളിൽ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാനിടയുള്ളത് കൊണ്ട് 2024 ഒടുവിൽ അല്ലെങ്കിൽ 2025 ആദ്യത്തിൽ പൂർത്തീകരിക്കുന്ന ചില കരാറ് പദ്ധതികളെ ഏറ്റെടുക്കുവാൻ അവസരമുണ്ടായിത്തീരും. ശുഭകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുവാനുള്ള സാധ്യത കാണുന്നു. പുതിയ വിദ്യ അഭ്യസിച്ചു തുടങ്ങുവാനുള്ള സാധ്യതയുണ്ട്. സ്വപ്ന സാക്ഷാത്കാരത്താൽ ആത്മനിർവൃതിക്ക് യോഗം കാണുന്നു. പലപ്പോഴും കീഴ്ജീവനക്കാരുടെ ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തനങ്ങളെ കൊണ്ട് മേലധികാരി പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമാക്കി തീർക്കുവാനും ലക്ഷ്യപ്രാപ്തിയിൽ എത്തിക്കാനും സാധിക്കും. വിഷമാവസ്ഥയിലുള്ളവർക്ക് വിദഗ്ധമായുള്ള നിർദ്ദേശം നൽകുന്നത് വഴി കൃതാർത്ഥതയും സമാധാനവും ഉണ്ടായിത്തീരും. സമചിത്തതയോടുകൂടിയതായുള്ള സമീപന ശൈലി സർവാദരങ്ങൾക്കും വഴിയൊരുക്കുവാനുള്ള സാധ്യത കാണുന്നു. ഒരുപക്ഷെ ചർച്ചകൾ, സന്ധി സംഭാഷണം മുതലായവയിലൊക്കെ തന്നെ അറിവുള്ളതിനേക്കാൾ ഭംഗിയായിട്ട് അവതരിപ്പിക്കാൻ അവസരങ്ങളുണ്ടാകുന്നത് വഴി ജന്മനാട്ടിൽ മാതാപിതാക്കളുടെ ഈശ്വര പ്രാർത്ഥനകൾ തന്നെയാണ് ഇതിന് ഏറ്റവും ഉപോത്ബലകമായിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുന്നത് വഴി ആശ്വാസവും സമാധാനവും എല്ലാ പ്രകാരത്തിലും വന്നു ചേരുവാൻ ഇടയുണ്ട്. വിശാഖത്തിൻ്റെ അവസാനത്തെ പാദം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ജന്മനാട്ടിൽ നടക്കുന്ന ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് 2024 ഓണക്കാലത്തിനോടനുബന്ധമായി ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കുക എന്ന സങ്കല്പത്തോടുകൂടി അതിനു വേണ്ടതായിട്ടുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യുവാൻ ഇടവരും. ഒരു പക്ഷെ അവധി ലഭിക്കാത്തതുകൊണ്ട് ഈ ഡിസംബർ മാസത്തിൽ ജന്മനാട്ടിലേക്കുള്ള യാത്ര ഒഴിവാക്കി പ്രാദേശികമായിട്ട് വിനോദയാത്രയ്ക്ക് വേണ്ടതായിട്ടുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യുവാൻ ഇടയുണ്ട്. സാഹചര്യങ്ങൾക്കനുസരിച്ചും സുതാര്യത കുറവിനാലും സംയുക്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറുവാനുള്ള ആത്മപ്രചോദനം ഭാവിയിലേക്ക് ഗുണകരമായി തീരുക മാത്രമല്ല വൻ നഷ്ടങ്ങളെ അതിജീവിക്കുവാനും സാധ്യതയുണ്ട്. പണം മുതൽ മുടക്കിയുള്ള കർമ്മമണ്ഡലങ്ങളിൽ നിന്നും പിന്മാറി ലാഭശതമാന വ്യവസ്ഥകളോട് ബന്ധപ്പെട്ടതായിട്ടുള്ള സ്ഥാപനത്തിൽ ജോലിക്ക് അവസരങ്ങൾ വന്നു ചേരുന്നത് ഏതു പ്രകാരത്തിലും ഗുണകരമായി തീരും. വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും സ്വല്പം ആത്മവിശ്വാസക്കുറവ് വന്നു ചേരുവാനിടയുള്ളതുകൊണ്ട് പരീക്ഷാ നിരീക്ഷണങ്ങൾ നടത്തുന്നതും പരീക്ഷകൾ സ്വന്തം നിശ്ചയിക്കുന്നതൊക്കെ തന്നെ ഒരുപക്ഷെ അടുത്ത ആഴ്ചയിലേക്ക് മാറ്റുവാനുള്ള തീരുമാനം പോലും കാണുന്നുണ്ട്. പലപ്പോഴും അപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ പലതും ആലോചിച്ച് മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടാകുന്നത് ആവുന്നത് ഒഴിവാക്കുന്നത് നന്നായിരിക്കും. രേഖാപരമല്ലാത്ത സാമ്പത്തിക ഇടപാടുകളിൽ നിന്നും പിന്മാറുകയും വേണ്ടതുമാണ്. മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യത്തെ പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഈ വാരത്തിൽ കലാസാഹിത്യം, കായികം എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങളും പുതിയ പാഠ്യപദ്ധതിക്ക് ചേരുവാനും പുതിയ വിദ്യ അഭ്യസിച്ച് തുടങ്ങുവാനുള്ളൊരു അവസരമുണ്ടായിത്തീരും. ഒരുപക്ഷെ പ്രതീക്ഷിച്ചതിലുപരി അവസരങ്ങൾ വന്നു ചേരുന്നത് തന്നെയായിരിക്കാം ഇതിന് ഉപോത്ബലകമായി തീരുവാൻ ഇടയുള്ളത്. ജീവിത നിലവാരം വർദ്ധിക്കുന്നത് വഴി വിസ്തൃതിയുള്ളൊരു ഗൃഹം വാങ്ങിക്കുവാനായിട്ട് അന്വേഷണം ആരംഭിക്കും. വാക്കും പ്രവൃത്തിയും ഫലപ്രദമാക്കി തീർക്കുവാൻ സാധിക്കും. കുടുംബത്തിലെ സമാധാന അന്തരീക്ഷം സംജാതമാകും. പഠിച്ച വിഷയത്തിനോടനുബന്ധമായ പ്രവർത്തന മണ്ഡലങ്ങളിൽ ഏർപ്പെടും. കർമ്മ മണ്ഡലങ്ങളിൽ, പ്രത്യേകിച്ച് വ്യാപാര വിപണന വിതരണ മേഖലകളിൽ നിന്നും സാമ്പത്തികമായുള്ള പുരോഗതിക്ക് യോഗമുണ്ട്. എല്ലാവിധത്തിലുള്ള മാർഗതടസ്സങ്ങളെയും അതിജീവിക്കാനായിട്ട് സജീവ സാന്നിധ്യത്താൽ പ്രവർത്തിക്കുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കുവാനും യോഗമുണ്ട്. ഉത്രാടത്തിൻ്റെ ഒടുവിലത്തെ മൂന്ന് പാദം തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഈ വാരത്തിൽ പ്രവർത്തന ശൈലിയിൽ കാലോചിതമായിട്ടുള്ള പരിഷ്കാരങ്ങൾ ആവിഷ്കരിക്കുന്നത് വഴി ആശ്വാസവും സമാധാനവും പ്രതീക്ഷിച്ചതിലുപരി അന്വേഷണങ്ങളും വന്നു ചേരുവാൻ ഇടയുണ്ട്. ജീവിത പങ്കാളിക്ക് തൻ്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോടുകൂടിയതായിട്ടുള്ള ജോലി കിട്ടും. സ്വപ്ന സാക്ഷാത്കാരത്താൽ ആത്മനിർവൃതിക്ക് യോഗം കാണുന്നു. മേലധികാരികളുടെ ദീർഘവീക്ഷണത്തോടുകൂടിയതായിട്ടുള്ള പദ്ധതികളായതുകൊണ്ട് സ്വല്പം കൂടുതൽ പ്രയത്നം വേണ്ടിവരുമെങ്കിൽ പോലും ഏറ്റെടുത്ത് അവലംബിക്കാൻ സാധ്യത കാണുന്നുണ്ട്. സമ്മാന പദ്ധതികളിൽ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കും. ഡിസംബർ മാസത്തോടുകൂടി ജന്മനാട്ടിലേക്ക് അവധിക്ക് സകുടുംബം ജന്മനാട്ടിലേക്ക് യാത്രയ്ക്ക് വേണ്ടതായിട്ടുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യുവാൻ ഇടവരും. നിരവധി കാര്യങ്ങൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ചെയ്തു തീർക്കുന്നത് വഴി ആശ്വാസവും സമാധാനവും ഉണ്ടായിത്തീരുവാനും ഇടയുണ്ട്. അവിട്ടത്തിൻ്റെ അവസാനത്തെ രണ്ട് പാദം ചതയം പോരോരുട്ടാദിയുടെ ആദ്യത്തെ മൂന്ന് പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഈ വാരത്തിൽ ഔദ്യോഗികമായിട്ടുള്ള മേഖലകളിൽ പലവിധത്തിലുള്ള യാത്രാ ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും വർദ്ധിക്കുവാനുള്ള സാധ്യത കാണുന്നു. ആശയവിനിമയങ്ങളിൽ അപാകതകൾ ഉണ്ടാവാതെ നോക്കേണ്ടതാണ്. വരവും ചെലവും തുല്യമായിരിക്കുന്നതിനാൽ സ്വല്പം മാനസികമായിട്ടുള്ള സ്വസ്ഥതക്കേടുകൾ ഉണ്ടായിത്തീരും. പലപ്പോഴും കുറെ കാലമായിട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ സുഖദുഃഖങ്ങൾ ഒരുപോലെ സ്വീകരിക്കുവാനൊരു മാനസികമായിട്ടൊരു അവസ്ഥാവിശേഷം വന്നു ചേരുവാനിടയുണ്ട്. എന്നാൽ കുടുംബത്തിലെ സമാധാന അന്തരീക്ഷം സംജാതമാകുവാനും വ്യാപാര വിപണന വിതരണ മേഖലയിൽ നടത്തുന്നവർക്ക് അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കുവാനും ഇടയുണ്ട്. പൂരോരുട്ടാതിയുടെ അവസാനത്തെ പാദം ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഈ വാരത്തിൽ വിദഗ്ധമായിട്ടുള്ള ചികിത്സകളാൽ രോഗവിമുക്തി വന്നു ചേരുന്നത് വഴി ആശ്വാസത്തോടുകൂടിയും ആത്മവിശ്വാസത്തോടുകൂടിയും പുതിയതായിട്ടുള്ള കരാറ് ജോലികൾ ഒപ്പുവയ്ക്കുവാൻ സാധ്യതയുണ്ട്. വ്യാപാരത്തിൽ പുതിയ ആശയങ്ങൾ അവലംബിക്കാൻ സാധ്യത കാണുന്നു. ഉദ്യോഗത്തിൽ പുതിയ ഭരണ സംവിധാനം അനുകൂലമായിട്ടുള്ള പലവിധത്തിലുള്ള അവസരങ്ങൾക്കും വഴിയൊരുക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. നിശ്ചയദാർഢ്യത്തോടുകൂടിയതായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കും. വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാനിടവരും. അപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ ഒഴിവാക്കി സുപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെ അർത്ഥമൂല്യങ്ങളോടുകൂടി ഏറ്റെടുത്ത് നടത്തുന്നതിനാൽ എല്ലാവിധത്തിലുള്ള നേട്ടങ്ങളും എല്ലാ പ്രകാരത്തിലും വന്നു ചേരുവാൻ മീനക്കുറി ജനിച്ചവർക്ക് ഈ വാരത്തിൽ യോഗം കാണുന്നതുമുണ്ട്. ഇതാണ് അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കാരുടെ ഫലങ്ങൾ. നമസ്കാരം.
നിങ്ങൾ ഇതുവരെ മലയാളം എഫ് എമ്മിൽ കേട്ടത് മലയാളം വാരഫലം. ഈ പരിപാടിയുടെ പ്രായോജകർ വിശ്വാസ് ഫുഡ്സ് ഓക്ലൻഡ്, ഹോംലാൻഡ് ഇന്ത്യൻ മാർട്ട്, മൗണ്ട് വില്ലിംഗ്ടൺ. മലയാളം എഫ് എം എന്ന ഇന്നത്തെ സംപ്രേഷണം ഇവിടെ അവസാനിക്കുന്നു. അടുത്ത സംപ്രേഷണം നാളെ ഉച്ചയ്ക്ക് 12:25 അറിഞ്ഞതും അറിയാത്തതുമെന്ന അഭിമുഖ പരമ്പരയോടുകൂടി ആരംഭിക്കും. ഇതിൽ ന്യൂസിലൻഡിലെ ആദ്യ മലയാളി വനിതാ പോലീസ് ഓഫീസർ അലീന അഭിലാഷുമായുള്ള അഭിമുഖത്തിൻ്റെ അവസാന ഭാഗം കേൾക്കാം. അതുവരേക്കും നന്ദി, നമസ്കാരം. സിന്ധു പുന്നോസ്. മലയാളം എഫ് എം 104.6. പാട്ടുപാടാം, കൂട്ടുകൂടാം, കാറിലും കേൾക്കാം.